ജോയ്സ്മെയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.
ശരി, നമുക്ക് ഈ വചനങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് നോക്കാം. സംഖ്യാപുസ്തകം 14:2-4. സംഖ്യാപുസ്തകം 14:2-4. നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കാം. ഇസ്രായേൽ മക്കൾ എല്ലാവരും പിറുപിറുത്തു. അവർക്ക് പരിതസ്ഥിതിയോട് വെറുപ്പുണ്ടായി. അവർ അഹരോനും മോശയ്ക്കും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട് മിസ്രയീം ദേശത്ത് വെച്ച് മരിച്ചുപോയിരുന്നെങ്കിൽ, അഥവാ ഈ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അതായിരുന്നു നല്ലത്. ഞങ്ങൾ ഇവിടെ മരിക്കാൻ വന്നതിനേക്കാൾ അവിടെ തന്നെ മരിക്കുന്നതായിരുന്നു എത്രയോ ഭേദമെന്ന് കരുതുന്നു. ഇത്രയും കാലം ഇവിടെ വന്നിട്ട് നല്ലതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഒരേ മലയുടെ ചുറ്റും സദാ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അവരുടെ തെറ്റാണെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലായില്ല. നിങ്ങൾ ചിരിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ സ്വയം എന്നതിന് മരിക്കുമ്പോൾ വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്ത് കൊണ്ടുപോകുന്ന എന്തിനാണ്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ, ഞങ്ങൾ അവരുടെ കൈ കൊണ്ട് മരിക്കുമല്ലോ. നല്ല വചനമാണല്ലേ. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോവുകയല്ലേ ഞങ്ങൾക്ക് നല്ലത്? അതെ, അതാണ് ശരി. ഒരിക്കൽ അനുഭവിച്ച അതേ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം. അത് നിങ്ങളെ വളരെ സന്തോഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഒരല്പം കാഠിന്യമുണ്ടെങ്കിലും ഏതാനും ചില കാര്യങ്ങളിലൂടെ കടക്കേണ്ടി വന്നാലും ശരി, കാര്യങ്ങൾ വളരെ വേഗം സംഭവിക്കുന്നില്ലായിരിക്കാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതിലേക്ക് തിരിച്ചു പോയിക്കൂടാ? ഏതിൽ നിന്നാണ് പുറത്ത് വന്നതെന്ന് എത്ര പേർ ഓർക്കുന്നുണ്ട്? നിങ്ങൾക്കറിയാമോ, എന്നെ നോക്കൂ, ദൈവം നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്തില്ലെങ്കിലും നിങ്ങളായിരിക്കണം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവർ. നമുക്ക് ആദ്യത്തെ ചില സന്തോഷത്തെക്കുറിച്ച് ഓർമ്മിക്കാം. സംഖ്യാപുസ്തകം 20:3-5. ജനം മോശയോട് കലഹിച്ചു, ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചുപോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഞങ്ങളെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? ഈ ആഴ്ച അവസാനം നമ്മുടെ ചെറിയ പോയിന്റ്സിൽ ഒന്ന് കുറ്റപ്പെടുത്തൽ എന്നതാണ്. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്തിന്? ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ ഞങ്ങൾക്ക് വെള്ളവുമില്ല എന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 21:4-5. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് വല്ലാതെ ക്ഷീണിച്ചു, എല്ലാവരും ക്ഷീണിച്ചു. കാരണം വഴിയിലുണ്ടായിരുന്ന പരീക്ഷണങ്ങളായിരുന്നു. ഇതാവായിരുന്നു പ്രധാനപ്പെട്ട അടി. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഈ ജനങ്ങൾ ആത്മഹത്യാ പ്രവണതയുള്ളവരാണ്. അവരെപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു. ഇനി ബാക്കി നോക്കാം. ഇവിടെ ഞങ്ങൾക്ക് അപ്പവുമില്ല, കുടിക്കാൻ വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത മന്ന എന്ന ആഹാരം ഞങ്ങൾക്ക് രാവിലെ ആകാശത്ത് നിന്ന് വർഷിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഈ അത്ഭുതങ്ങൾ കണ്ട് ഞങ്ങൾക്ക് മടുത്തു. ഞങ്ങൾക്ക് കൂടുതൽ വ്യത്യസ്തമായത് വേണം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്ഭുതങ്ങൾ നിങ്ങളെ സന്തോഷപ്പെടുത്തുകയില്ല. എന്തുകൊണ്ടാണെന്നോ, കാരണം അവ ലഭിക്കാൻ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അത് മനുഷ്യരുടെ ആരുടെയും സഹായമില്ലാതെ പ്രവർത്തിക്കുന്നതായിരിക്കും. അതിൽ വിശ്വാസം അടങ്ങിയിട്ടുണ്ടായിരിക്കും, അടങ്ങാതെയും ഇരിക്കാം. പക്ഷേ അത് വേദപുസ്തകത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ നമ്മെ കുറേ കാലത്തേക്ക് സന്തോഷത്തോടെ വെക്കില്ലെന്ന് പരിതസ്ഥിതികളിൽ കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കുറേ കാലം സന്തോഷത്തോടെ ജീവിപ്പിക്കുന്ന എന്താണെന്ന് പറയട്ടെ, ദൈവത്തെ നിങ്ങളുടെ അപ്പമായും ഭക്ഷണമായും ശ്വാസമായും ജീവിതമായും എല്ലാമായും സ്വീകരിക്കുന്നത്. അപ്പോൾ യാതൊരു അത്ഭുതങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. ഈ ആഴ്ച വളരാനുള്ള സമയമാണ്. ആർക്കെങ്കിലും ആവശ്യമാണോ? നിങ്ങൾക്ക് എന്താണ് ഇല്ലാത്തതെന്ന് നോക്കരുത്, നിങ്ങൾക്കുള്ളതിന്റെ കണക്കെടുപ്പ് നടത്തുക. 1 കൊരിന്ത്യർ 2:9. എന്നാൽ അതേസമയം വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയതല്ലോ ഇത്. ഇവിടെ പറയുന്നത് ഇതാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തവയാകുന്നു എന്ന്. ഇത് കണ്ടില്ലേ? ദൈവിക ഭയത്തോടെ അവനെ മുറുകെ പിടിച്ചവർക്ക്, അവനെ അനുസരിച്ച് നടക്കുന്നവർക്ക്, ഇതായത് നോക്കൂ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നന്മകൾ കൃതജ്ഞതയോടെ മനസ്സിലാക്കിയിരിക്കുന്നവർക്ക്. അതേസമയം ദൈവം നീരസക്കാരെ അല്ല അനുഗ്രഹിക്കുന്നത്. മറ്റൊന്നും ചെയ്യാതെ ഏത് നേരവും പിറുപിറുത്തും മുറുമുറുത്തും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നില്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിന് അവനോട് എപ്പോഴും നന്ദി പറയുന്നതിൽ വ്യാപൃതരാവുക. നന്ദിയുള്ളവരായിരിക്കുമെന്ന് മനസ്സിൽ ദൃഢപ്പെടുത്തുക. വീട്ടിൽ നന്ദി രേഖപ്പെടുത്തുന്ന വാക്യങ്ങൾ തൂക്കിയിടണമെങ്കിൽ ഇടാം. നിങ്ങൾ വിശ്വാസത്തിന്റെ പോർ പൊരുത്തണം. ഏതായാലും നിങ്ങൾ പോരാടേണ്ടവരാണ്. എന്നിട്ട് നിങ്ങളുടെ ചെറിയ തലച്ചോറിനോട് പറയൂ, നീ എന്റെ ജീവിതത്തെ ഇനി ഭരിക്കാൻ പോകുന്നില്ല. ആമേൻ. ശരി, ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമാവണമെങ്കിൽ ഞാൻ ബൈബിളിൽ ഒരാളെ കുറിച്ച് കാണിക്കാൻ പോവുകയാണ്. എല്ലാവരും ഉൽപ്പത്തി 13 എടുക്കൂ. ഞാൻ നന്നായി മുന്നേറുന്നു, ഞാനൊരു പോയിന്റ് പൂർത്തിയാക്കുന്നു. നമ്മളൊരു അടിത്തറ പാകേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ശരി, ഓക്കെ, ഇത് കൊള്ളാം, ഇത് നല്ലതാണ്. ഞാൻ ബൈബിളിലെ ഈ ഭാഗം എന്നും ഇഷ്ടപ്പെടുന്നു. ഉൽപ്പത്തി 13, അബ്രാമും ലോത്തും അവർ അമ്മാവനും മരുമകനുമായിരുന്നു. അബ്രാം വളരെ ധനവാനായിരുന്നു. അയാൾക്ക് ധാരാളം കന്നുകാലികളുണ്ട്, നിറയെ ധനമുണ്ട്, കാരണം ദൈവം അയാളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. അയാൾ മരുമകനായ ലോത്തിനെയും ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാവാനായി കൊണ്ടുപോയി. ഒടുവിൽ അവർ രണ്ടുപേരും അളവിലധികമായി അനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ ദേശത്ത് കന്നുകാലികൾക്ക് തിന്നാൻ വേണ്ടത്ര പുല്ലില്ലെന്ന നിലയിലെത്തി. അതുകൊണ്ട് ഇരുവരുടെയും ആട്ടിടയന്മാർ തമ്മിൽ പുല്ലിനെ ചൊല്ലി തർക്കമുണ്ടായി. അവരത്രമാത്രം പണക്കാരായിരുന്നു, എന്നിട്ടും പുല്ലിൻ്റെ കാര്യത്തിൽ തമ്മിൽ തള്ളാൻ തുടങ്ങി. ശരി, അബ്രാമിന് വഴക്കിൻ്റെ ആപത്ത് മനസ്സിലായി. കലാപത്തിൻ്റെ ആപത്തിനെക്കുറിച്ച് മുഴുവനായി മനസ്സിലാക്കുന്നത് വരെ നിങ്ങൾക്ക് വാഗ്ദത്ത ദേശത്ത് വസിക്കാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് ശരിയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കലാപത്തെക്കുറിച്ച് എന്താണുള്ളത് എന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി. ഐകമത്യമുള്ളിടത്ത് അനുഗ്രഹവും ഉണ്ടാവും. രണ്ടുപേർ ഒരു കാര്യത്തെ ചൊല്ലി പൊരുത്തപ്പെടുകയാണെങ്കിൽ അവർ ദൈവത്തോട് എന്ത് തന്നെ ചോദിച്ചാലും അവനത് നിറവേറ്റും. ഒരുമയുണ്ടെങ്കിൽ നിൽക്കാം, ഒരുമയില്ലെങ്കിൽ വീഴും. ഞാൻ ദേവാലയങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകം വായിക്കുകയായിരുന്നു. ദേവാലയം എങ്ങനെയാണ് ആരംഭിച്ചത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു ചെറിയ സംഘം ആൾക്കാർ ഒന്നിച്ചുകൂടിയതായിരുന്നു സഭ. അവർക്ക് പൊതുവായ വിശ്വാസങ്ങളും അറിവും ഉണ്ടായിരുന്നു. അവർ ദൈവത്തെ സ്നേഹിച്ചിരുന്നു. അത് ഏതാനും വർഷങ്ങളെ നിലനിന്നുള്ളൂ. അപ്പോഴേക്കും പല വിഭാഗങ്ങളും പലതരം സംഘങ്ങളും അതിൽ നിന്നും ഉത്ഭവിക്കാൻ തുടങ്ങി. ഞാനിത് വിശ്വസിക്കുന്നില്ല, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേർപിരിവ് അകറ്റേണ്ടതാണ്. ജോലിസ്ഥലത്ത് നിന്നും സഭകളിൽ നിന്നും അതൊക്കെ അകറ്റേണ്ടതാണ്. കാരണം അത് നമ്മെ ബലഹീനരാക്കുന്നു. അത് സാത്താന്റെ വലയാണ്. ജനങ്ങളുമായി ഒത്തുപോകുന്നത് കഠിനമാണെന്ന് എനിക്കറിയാം. എന്നാൽ നമുക്കത് സാധിക്കും. അബ്രാമിന് കലാപത്തിന്റെ അപകടങ്ങൾ അറിയാമായിരുന്നു. നമുക്ക് 7-ാം വാക്യം നോക്കാം. ഉൽപ്പത്തി 13:7. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരീസിയരും ശത്രുക്കളാണവർ. അന്ന് ആ ദേശത്ത് പാർത്തുകൊണ്ടിരുന്നു. അവർ വേണ്ടതൊന്നും കിട്ടാത്ത സ്ഥിതിയിലാക്കി. അതിനാൽ കന്നുകാലികൾ മാത്രമായിരുന്നില്ല പ്രശ്നം, അവരുടെ പുല്ലുകൾ പങ്കിടാൻ ആ ദേശത്ത് ചില ശത്രുക്കളും ഉണ്ടായിരുന്നു. അതിനാൽ അബ്രാം ലോത്തിനോട് പറഞ്ഞു. അബ്രാം മുൻകൈ എടുത്തു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സമാധാനത്തിനായി ആദ്യം മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരാണ് ഏറ്റവും പക്വതയുള്ളവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും നിങ്ങൾക്ക് മോശമായ മനോഭാവം ഉണ്ടാവരുത്. കാരണം നിങ്ങളാണ് എപ്പോഴും ക്ഷമയാചിക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ നിങ്ങളാണ് ഏറ്റവും പക്വതയുള്ളവരെന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് നിനക്കും എനിക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്. നാം സഹോദരന്മാരല്ലോ എന്ന് അബ്രാം പറഞ്ഞു. ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കോളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അയാൾക്ക് ഇങ്ങനെ പറയാമായിരുന്നു, ഞാനാണ് ഇവിടുത്തെ നേതാവ്, ഞാൻ നിനക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഇവയൊന്നും നിനക്ക് ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല. അതിനാൽ നീ ഈ സ്ഥലത്ത് പൊയ്ക്കോളണം, ഞാൻ നല്ല സ്ഥലം തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഈ കഥ മുൻപോട്ട് വായിക്കുകയാണെങ്കിൽ വളരെ അത്ഭുതകരമാണ്. കാരണം ലോത്ത് ഫലപുഷ്ടിയുള്ള യോർദാൻ താഴ്വര തിരഞ്ഞെടുത്തു. ഇത് സ്വീകരിക്കാൻ വളരെ കഠിനമായിരിക്കും. എടോ കൗശലക്കാരാ, ഞാനില്ലായിരുന്നെങ്കിൽ നിനക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു. നിനക്ക് ഞാൻ ഏറ്റവും നല്ല സ്ഥലം തരുമെന്ന് കരുതുന്നുണ്ടോ? എന്നിട്ട് ഞാൻ മറുവശത്തേക്ക് പോയി ആദ്യം മുതൽ എല്ലാം ഉണ്ടാക്കണമെന്നാണോ നീ പറയുന്നത്? ഒരിക്കലുമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന രഹസ്യം അബ്രാമിന് അറിയാമായിരുന്നു. ജീവിതകാലം മുഴുവനും വനാന്തരത്തിൽ കഴിച്ചു കൂട്ടുന്ന പലരെയും കുറിച്ച് അയാൾക്ക് അറിയാമായിരുന്നു. അയാൾ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാലും സാരമില്ലെന്ന് അയാൾക്കറിയാം. ദൈവത്തെ ബഹുമാനിക്കാൻ വേണ്ടി സമാധാനം പുലർത്തി കലഹം ഒഴിവാക്കുകയാണെങ്കിൽ ദൈവം തനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി തിരിച്ചു തരുമെന്ന് അയാൾക്ക് നന്നായി അറിയാം. അതിനാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അഥവാ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ നിങ്ങളുടെ സഭയിലെ 10 കുടുംബങ്ങളെ അതേ തെരുവിൻ്റെ കോണിൽ മറ്റൊരു പള്ളി തുടങ്ങാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. അവർക്ക് നല്ലൊരു സൗണ്ട് സിസ്റ്റം വാങ്ങിക്കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് അവർക്കായി പ്രാർത്ഥിക്കും. അവരോട് ദേഷ്യപ്പെടുക എന്നതാണ് ഏറ്റവും മോശമായത്. ഞാൻ ബുദ്ധിശാലി ആയതുകൊണ്ടല്ല ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്, ഞാനത് കഠിനമായ വഴികളിലൂടെ പഠിച്ചതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് മുതിർന്നവർ പറയുന്നത് കേൾക്കണമെന്ന്. ഇപ്പോൾ എനിക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം. ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ചത്. 14-ാം വാക്യം, 13:14. ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട്, അയാൾ കന്നുകാലികളോടൊത്ത് അവിടെ നിൽക്കുകയാണ്, നല്ല സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നിനക്ക് നഷ്ടപ്പെട്ടതിനെ നോക്കരുത്. നിനക്കിപ്പോൾ ഉള്ളതിനെ നോക്കുക. തല പൊക്കി വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് തരുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നോ, നിങ്ങൾക്ക് കാണാവുന്നതെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് വേദവചനമാണ്. ഓ, ഈ ആഴ്ച നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ കരുതി ഇവിടെയുള്ളവർ ക്രിസ്തീയ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിലോ മറ്റോ ആയിരിക്കുമെന്ന്. നിങ്ങൾക്ക് കാണാവുന്നതെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകും, ഇത് ബൈബിളിൽ ഉണ്ട്. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ വേദനിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ കൊടുത്ത കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളോട് പെരുമാറിയതിനെക്കുറിച്ചും എല്ലാം ഇതും അതും മറ്റു പലതും ആലോചിച്ചിരിക്കരുത്. കഴിഞ്ഞു പോയതിനെ പുറകിലേക്ക് തള്ളി പറയൂ, ഞാൻ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുന്നു, ഞാൻ അതിലേക്ക് കടന്നു ചെല്ലും, അത് എൻ്റേതാവും.